2022 മാർച്ച് 11 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ 2 പേജിൽ നിന്ന് വായിക്കുന്നത് ഉണ്ണിമായ. പഠിക്കാനുണ്ട് അനുഭവ പാഠങ്ങൾ. ഏത് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ മാഞ്ഞു പോകാത്ത ചില വിസ്മയ ദൃശ്യങ്ങൾ പകർത്തിവെക്കാറുണ്ട്. 2024 പൊതു തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് പറയാവുന്ന UP ഉൾപ്പെടെ 5 സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും വിസ്മയവഹമായ രാഷ്ട്രീയ ഗാഥ പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. ഡൽഹിയുടെ പരിമിതികൾ വിട്ട് AAP എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ കക്ഷി പഞ്ചാബിൽ അധികാരത്തിലേക്ക് വരുന്നു. അതും 4-3 ഭൂരിപക്ഷം കരസ്ഥമാക്കി ആധികാരികതയോടെ തന്നെ. UP, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ പ്രവചനം പോലെ തന്നെ BJPക്കൊപ്പമാണ്. അന്തിമ ഫലത്തിലെ കൃത്യത അറിയാനിരിക്കുന്നതേയുള്ളൂ. ഫലസൂചനകളനുസരിച്ച് ഈ 4 സംസ്ഥാനങ്ങളിലും BJP ആകും അധികാരത്തിലേറുക. ഇതിൽ തന്നെ UPയിൽ BJP മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ 2 ഊഴം പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. 3 പതിറ്റാണ്ടുകൾക്കു ശേഷം അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭരണ തുടർച്ച ലഭിക്കുന്നത് ഇതാദ്യമാണ്. പ്രതികൂല ഘടകങ്ങൾ ഏറെയുണ്ടായിട്ടും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ ഫലം കണ്ടെന്ന് വേണം അനുമാനിക്കാൻ. പഞ്ചാബിലെ AAPയുടെ അത്യുജ്വല വിജയം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസിനെ പാടെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ AAP പഞ്ചാബിൽ തേരോട്ടം പൂർത്തിയാക്കിയത്. 117 അംഗ നിയമസഭയിൽ 92 സീറ്റ് സ്വന്തമാക്കിയതിലൂടെ കോൺഗ്രസിലെ സകല വൻമരങ്ങളെയും കടപുഴുക്കാനും സാധിച്ചു. AAPയുടെ ഈ ജൈത്രയാത്ര പ്രതിരോധിക്കാൻ പോലുമാകാതെ തങ്ങളുടെ അവസാന തുരുത്തുകളിലൊന്നും നഷ്ടപ്പെടുന്നത് കണ്ട് സ്തംഭിതരായി നിൽക്കാനേ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുള്ളൂ. പഞ്ചാബിൽ ഭരണം പിടിച്ചതോടെ AAPക്ക് 2 സംസ്ഥാനങ്ങളായി. ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും പൂർണ്ണമായും മറന്നുകൊണ്ടുള്ള കോൺഗ്രസ് ഭരണത്തിൽ അവർ എത്രമാത്രം അസംതൃപ്തരും രോഷാകുലരുമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പഞ്ചാബിലെ തിരഞ്ഞെടുപ്പ് ഫലം. ഡൽഹിയിലെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള അനുഭവ പാഠങ്ങൾ പകർത്തിയാണ് AAP പഞ്ചാബിൽ തിരഞ്ഞെടുപ്പിനിറങ്ങിയത്. ജനങ്ങൾക്കിടയിലേക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അധികാരത്തിലേറ്റിയാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാനും മറന്നില്ല. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ. ആ സമീപനം വിജയിച്ചെന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നു. UPയിൽ പ്രവചനങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഫലങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 312 സീറ്റിൻ്റെ ഗംഭീര വിജയം ആവർത്തിക്കാനായില്ലെങ്കിലും മികച്ച ഭൂരിപക്ഷം ഉറപ്പിക്കാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട്. BJPയെ പുറത്താക്കി ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയുമായി സർവ്വസന്നാഹങ്ങളുമായി കളത്തിലിറങ്ങിയ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിന് പ്രതിപക്ഷ നേതാവായിരിക്കാനേ സാധിക്കൂ. എന്നാലും കഴിഞ്ഞ തവണത്തേക്കാൾ 70-ലേറെ സീറ്റുകൾ അധികം നേടി ആദിത്യനാഥിന് വലിയ വെല്ലുവിളി ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 126 സീറ്റിലാണ് സമാജ്വാദി സ്ഥാനാർത്ഥികളുടെ വിജയം. ഒരു കാലത്ത് UP ഭരിച്ചിരുന്ന മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ സമ്പൂർണ്ണ പതനം കൂടി കാണേണ്ടി വന്ന തിരഞ്ഞെടുപ്പാണിത്. അതേഗതി തന്നെ കോൺഗ്രസിനുമുണ്ടായി. 2017 7 സീറ്റെങ്കിലും ലഭിച്ചപ്പോൾ ഇത്തവണ 2 സീറ്റിലേക്ക് മുഖമടച്ചു വീഴുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും ചേർന്ന് UPയിൽ വലിയ പ്രചാരണം നടത്തിയിട്ടും ഒരു നേട്ടവും ഉണ്ടായില്ലെന്നത് പാർട്ടി ചെന്നുപെട്ടിരിക്കുന്ന ജീർണതയുടെ ആഴം വെളിവാക്കും. 200-ലധികം റാലികളിലാണ് പ്രിയങ്ക സംബന്ധിച്ചത്. 150-ഓളം വനിതകൾക്ക് സ്ഥാനാർത്ഥിത്വവും നൽകിയിരുന്നു. ഏറെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് BJP ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ച നേടിയിരിക്കുന്നത്. പ്രതികൂല ഘടകങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രി ആദിത്യനാഥും കഠിനമായി ശ്രമിച്ചെന്ന് പറയാം. പഞ്ചാബിൽ AAPയെ പോലെ UPയിൽ ആദിത്യനാഥും ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്നു. സാധാരണക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടി ഒട്ടേറെ ക്ഷേമ പരിപാടികൾ നടപ്പാക്കി. അയോധ്യ, കാശി, മധുര തുടങ്ങി എല്ലാ വിവാദ പ്രശ്നങ്ങളിൽ നിന്നും ബോധപൂർവം അകന്നു നിന്നു. പകരം സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. കോവിഡ് കാലത്ത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ നൽകാൻ ഏർപ്പാട് ചെയ്തു. 5 വർഷത്തിനിടെ പാവങ്ങൾക്കായി 40 ലക്ഷം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അടിസ്ഥാന വികസന രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി. മെഡിക്കൽ കോളേജുകളുടെ വലിയ ശൃംഖല തന്നെ സ്ഥാപിച്ചു. ഏറ്റവും പ്രധാനം സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യാൻ സ്വീകരിച്ച നടപടികളാണ്. ഭരണത്തിൽ അഴിമതി തടയാൻ സ്വീകരിച്ച നടപടികളും സാധാരണക്കാർക്കിടയിൽ സർക്കാരിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. 7 ഘട്ടമായി നടന്ന വോട്ടെടുപ്പ് അങ്ങേയറ്റം സമാധാനപരമായി പൂർത്തിയാക്കാനായത് നേട്ടമാണ്. വനിതാ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്യാനെത്തിയതും ഇത്തവണ പ്രത്യേകതയായി. BJP മുന്നേറ്റത്തിന് ഇതും ഒരു കാരണമാണ്. 70 സീറ്റുള്ള ഉത്തരാഖണ്ഡിലും 40 സീറ്റുള്ള ഗോവയിലും ഇക്കുറി ഭരണം പിടിക്കാനാവുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഗോവയിൽ കഴിഞ്ഞ തവണ നടന്ന കൂറുമാറ്റ പരമ്പര മനസ്സിലുള്ളതിനാൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പത്രിക സമർപ്പിക്കാൻ അനുവദിച്ചത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഉടനെ സ്ഥാനാർത്ഥികളെ റിസോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. മണിപ്പൂർ സഭയിൽ BJP വലിയ കക്ഷി. ഭൂരിപക്ഷത്തിന് 2-3 പേരുടെ കുറവുണ്ടെങ്കിലും മറ്റ് പാർട്ടിക്കാർ സഹായഹസ്തവുമായി എത്തുമെന്നുറപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമ്പോൾ എല്ലാ കക്ഷികൾക്കും ഗൃഹപാഠത്തിനുള്ള സമയമാണ്. പഠനവും ചർച്ചകളും വിലയിരുത്തലും ധാരാളമായി നടക്കും. തന്ത്രങ്ങളും അടവുകളും സമീപനവും ഒക്കെ പിഴച്ചത് എവിടെയെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെ. ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് പതിവ് പോലെ ഏറ്റവും അധികം പഠിക്കാനുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. എത്ര കൊണ്ടാലും പഠിക്കുകയില്ലെന്ന ശാഠ്യവുമായി നിൽക്കുന്ന ആ പാർട്ടിക്ക് ഇപ്പോഴത്തെ ഈ കനത്ത തോൽവിക്ക് ജനങ്ങളോട് എന്ത് കാരണമാണ് പറയാനുണ്ടാവുക? കാര്യങ്ങൾ നേർവഴിക്കല്ല പോകുന്നതെന്ന് പറയാൻ ധൈര്യം കാണിച്ചവരെ ഒതുക്കുന്ന നയം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിമതരെന്ന് മുദ്രകുത്തി അകറ്റി നിർത്തിയിരിക്കുന്ന G23 നേതാക്കൾ വീണ്ടും ശബ്ദമുയർത്തുന്നുണ്ട്. കേൾക്കുമോ ആവോ?